ആൻസിമോൾ ജോസഫ് എഴുതുന്ന ലേഖനം. ശുദ്ധീകരണ സ്ഥലത്തെത്തിയ സന്യാസി. വിശുദ്ധ പാദ്രെ പിയോ പ്രഭാതത്തിൽ പതിവ് പോലെ പ്രാർത്ഥിക്കാനായി ചാപ്പലിലേക്ക് പോയി. വാതിൽ തുറന്നപ്പോൾ ചാപ്പലിനുള്ളിൽ ഒരു സന്യാസി. ഇദ്ദേഹം എങ്ങനെ അടഞ്ഞുകിടന്ന ചാപ്പലിൽ കയറി? വിശുദ്ധൻ ചെറുതായൊന്ന് ഞെട്ടാതിരുന്നില്ല. കണ്ടുപരിചയമില്ലല്ലോ. അമ്പരന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം മറ്റൊന്നുകൂടി കണ്ടു. സന്യാസി ചാപ്പലിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സക്രാരിക്ക് മുമ്പിലെത്തുമ്പോൾ താണുവണങ്ങി ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്നു. എഴുന്നേറ്റ് അപ്പുറം കടക്കും. തിരികെ വന്ന് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുൻപിൽ കുമ്പിട്ട് ആരാധിക്കും. ഇതുതന്നെ തുടർച്ചയായി ആവർത്തിക്കുന്നു. പാദ്രേക്ക് ഒന്നും മനസ്സിലായില്ല. തലേന്ന് പുറത്തുനിന്ന് അടച്ചിരുന്ന ചാപ്പൽ രാവിലെ പാദ്രെ പിയോ ആണ് തുറന്നത്. പൂട്ടിക്കിടന്ന ചാപ്പലിൽ ഈ സന്യാസിക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിഞ്ഞു? വിശുദ്ധൻ സന്യാസിയെ ചാപ്പലിന് പുറത്തേക്ക് വിളിച്ചു. ആരാണ്? എങ്ങനെ ചാപ്പലിൽ കയറി? നിശബ്ദനായി നിന്ന ശേഷം സന്യാസി പറഞ്ഞു. അനേക വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ആശ്രമത്തിൽ ജീവിച്ചിരുന്ന സന്യാസിയാണ് ഞാൻ. അക്കാലയളവിൽ ഈ ചാപ്പലിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാൻ എനിക്കും അവസരം ലഭിച്ചിരുന്നു. ചാപ്പൽ വൃത്തിയാക്കുമ്പോഴും അൾത്താര അലങ്കരിക്കുമ്പോഴും മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുമ്പോഴുമെല്ലാം അനേക തവണ ചാപ്പലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുമല്ലോ. സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഈ ആലയത്തിനോ ഇവിടെ വസിക്കുന്ന സർവശക്തനായ ദൈവത്തിനോ വേണ്ടത്ര ആദരവോ ആരാധനയോ നൽകാൻ ഞാൻ ശ്രദ്ധിച്ചില്ല. സക്രാരിയിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഞാൻ ആദരിക്കാതെ നിസ്സാരമാക്കി. ചാപ്പലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ കുമ്പിടുകയോ വണങ്ങുകയോ ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തില്ല. മറ്റേതൊരു സ്ഥലത്തെന്നതുപോലെ സാധാരണമായി പെരുമാറി. എന്റെ ജോലി വേഗത്തിൽ പൂർത്തിയാക്കണം എന്ന് മാത്രമായിരുന്നു എന്റെ ചിന്ത. ഇപ്പോൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. സ്നേഹസമ്പന്നനും പരമപരിശുദ്ധനും മഹത്വപൂർണനുമായ ദൈവത്തിന് അർഹമായ മഹത്വവും ആരാധനയും ആദരവും നൽകാതെ നിസ്സാരമാക്കിയതിന് ഞാനിവിടെ പരിഹാരം ചെയ്യുകയാണ്. ഞാൻ മരിച്ചിട്ട് അനേക വർഷങ്ങളായെങ്കിലും ഇപ്പോഴും എന്റെ ശുദ്ധീകരണം പൂർത്തിയായിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും എന്നെ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന തീവ്രമായ അഗ്നിയിൽ തന്നെയാണ് ഞാനിപ്പോഴും. സ്തബ്ധനായി നിന്ന പാദ്രയോട് സന്യാസി തുടർന്നു. എനിക്ക് മഹത്വമായി മാറേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ശിക്ഷാകരമാക്കി ഞാൻ മാറ്റിയത്. ദിവ്യകാരുണ്യത്തിൽ സർവമഹത്വത്തോടെ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണ്. നമ്മുടെ കടമ നിർവഹിക്കുമ്പോൾ പോലും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. അതായത്, നാം ഓരോ പ്രാവശ്യവും ദൈവതിരുമുൻപിൽ സ്നേഹത്തോടും ആദരവോടും കുമ്പിടുമ്പോൾ അവിടുന്ന് സ്നേഹവാത്സല്യങ്ങളോടെ നമ്മെ അനുഗ്രഹിക്കുകയും അവിടുത്തെ മഹത്വം നമ്മിലേക്ക് പകരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ സ്വർഗത്തിൽ വലിയ പ്രതിഫലം നമുക്കായി നിക്ഷേപിക്കപ്പെടും. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും നിത്യതയിൽ നമുക്കത് വ്യക്തമാകും. കൂടാതെ നമ്മുടെ പാപഘടങ്ങൾ അവിടുന്ന് കനിഞ്ഞ് പൊറുക്കുകയും ചെയ്യുന്നു. സൗജന്യമായി ലഭിക്കേണ്ട അവിടുത്തെ അനുഗ്രഹങ്ങളും എനിക്കായി കരുതി വച്ചിരുന്ന മഹത്വവും പാപമോചനവും അവിടുത്തെ ആദരിക്കാതിരുന്നത് മൂലം ഞാൻ നിരാകരിച്ചു. മാത്രമല്ല, അത്യുന്നതമായ ആദരമർഹിക്കുന്ന അവിടുത്തെ അനാദരിച്ച് നിന്ദിച്ച് അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വലിയ തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സുപ്പീരിയറിന് കൊടുത്ത ബഹുമാനം പോലും ദൈവത്തിന് നൽകാതെ പോയി. എൻ്റെ പാപകടങ്ങളുടെ പരിഹാരമായി തീരേണ്ടിയിരുന്നത് അനാസ്ഥ മൂലം ഞാൻ പാപമാക്കി മാറ്റി. അതിനാൽ പിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? എത്രയും വേഗം വിശുദ്ധീകരണം പൂർത്തിയാക്കി ഈ തീക്കുണ്ഡത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്നേഹമായ ദൈവത്തിൽ എത്തിച്ചേരാൻ എന്നെ സഹായിക്കണമേ. ശ്വാസം വിടാതെ എല്ലാം കേട്ടുനിന്ന പാദ്രേ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. ആദരമർഹിക്കുന്നവന് ആദരം, ബഹുമാനമർഹിക്കുന്നവന് ബഹുമാനം. റോമ 13:7. തിരുസഭ ശക്തവും വ്യക്തവുമായി പഠിപ്പിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തു പൂർണമായും വസിക്കുന്നു. തന്മൂലം ഏറ്റവും പരിശുദ്ധവും വണക്കത്തിനും ആരാധനയ്ക്കും ബഹുമാനത്തിനും യോഗ്യവുമായ ദിവ്യകാരുണ്യത്തോട് അത്യുന്നതമായ ആദരവും ആരാധനയും ബഹുമാനവും ഉണ്ടായിരിക്കണം. ഉന്നതമായ ഭക്ത്യാദരവുകളോടെ മാത്രമേ പരിശുദ്ധ കുർബാനയെ സമീപിക്കാവൂ. അത് പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും പ്രകടമായിരിക്കുകയും വേണം. ദൈവസന്നിധിയിൽ അശ്രദ്ധമായ പെരുമാറ്റവും പ്രവർത്തന രീതികളും അനാദരവുകളും അനാസ്ഥകളും അവഗണനയും നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. കാനൺ നിയമവും വത്തിക്കാൻ കൗൺസിലും കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളുമെല്ലാം ഇക്കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിനെതിരായി അഥവാ ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ ചെയ്യുന്ന എല്ലാ പാപങ്ങളും അതീവ ഗൗരവതരമാണ് എന്ന് മതബോധന ഗ്രന്ഥവും പഠിപ്പിക്കുന്നു. അതിനാൽ നിരന്തരം ദൈവാലയങ്ങളിൽ വ്യാപരിക്കുന്നവരും അല്ലാത്തവരും ദൈവമായ കർത്താവ് 1 സാമുവൽ 2:30 പറയുന്നത് സദാ ഓർമ്മയിൽ സൂക്ഷിക്കണം. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. നമുക്ക് കർത്താവിനെ ആദരിക്കുന്നവരും കർത്താവിനാൽ ആദരിക്കപ്പെടുന്നവരുമാകാം. അപ്രകാരം ഇവിടെയും സ്വർഗത്തിലും അവിടുത്തെ മഹത്വത്തിനും സമ്മാനത്തിനും അവകാശികളായിത്തീരട്ടെ.